ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുകയും ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്തു. നാലും അഞ്ചും വാക്യങ്ങൾ, വളരെ ചെറിയൊരു അധ്യായമാണല്ലോ ഇത്. അവിടെ നാം വായിച്ചത്, ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയെങ്കിലേക്കും വരും. അതെ, ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെ ഇരിക്കും. ഒരു പ്രത്യേക സമയമോ കാലയളവോ പറഞ്ഞിട്ടില്ല. അടുത്തതായി പറയുന്നു, ഒരു പ്രഭുവില്ലാതെ ഇരിക്കുമെന്ന്. സിംഹാസനത്തിൽ ഇരിക്കുവാൻ അനന്തരാവകാശിയില്ലാത്ത ഗതികേടിനെ ഇവിടെ വർണ്ണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അവരുടെ മശിഹ അല്ല എങ്കിൽ അവർക്ക് ആരും ഇല്ല. വേറൊരാൾക്കു വേണ്ടി ഒരു പ്രതീക്ഷയും വേണ്ടതാനും. തുടർന്ന് പറയുന്നു, യാഗമില്ലാതെ ഇരിക്കുമെന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:24 വാക്യത്തിൽ നാം വായിക്കുന്നത്, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും എന്നാണ്. ഈ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ പലരും വാദിക്കാറുണ്ട്, നാം ഇപ്പോൾ ജാതികളുടെ കാലത്തിൻ്റെ അവസാനത്തിലാണ്, കാരണം യെരുശലേം യഹൂദന്മാരുടെ കൈവശമാണല്ലോ എന്ന്. യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ കൈവശമാണോ യെരുശലേം ഇപ്പോൾ? പഴയ യെരുശലേമിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ മറ്റുള്ളവർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇതുവരെ ഇപ്പറഞ്ഞ വിശുദ്ധ സ്ഥലങ്ങൾ തൊട്ടിട്ടുപോലുമില്ല. അവ തൊടുവാൻ ഈ സാഹചര്യത്തിൽ അവർക്ക് സാധിക്കുകയുമില്ല. യെരുശലേം ദേവാലയം ഇരുന്ന സ്ഥലം ഇന്ന് യഹൂദന്മാരുടെ കൈവശമില്ല. അതുകൊണ്ട് അവർക്കിന്നൊരു യാഗവുമില്ല. അവർക്കുള്ള ഒരേ ഒരു വിശുദ്ധ സ്ഥലം വിലപിക്കുന്ന മതിൽ മാത്രമാണ്. അവർ ഇന്ന് ആ അവസ്ഥയിലുമാണ്. എനിക്കും താങ്കൾക്കുമുള്ള ആ യാഗമല്ലാതെ അവർക്ക് ഇന്ന് വേറൊരു യാഗവുമില്ല, യേശുവിൻ്റെ യാഗം. 1900 വർഷങ്ങൾക്ക് മുൻപ് അവൻ പട്ടണത്തിന് പുറത്ത് വെച്ച് മരിച്ചു. തുടർന്ന് പറയുന്നു, പ്രതിഷ്ഠയില്ലാതെ ഇരിക്കുമെന്ന്. ദൈവം ഇസ്രായേലിന് പ്രതിഷ്ഠകളൊന്നും കൊടുത്തിരുന്നില്ല. ദൈവം അവരോട് പറഞ്ഞത്, ഒരു ബിംബം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് എന്ന്. പക്ഷേ ദൈവം അവർക്ക് മറ്റ് പല കാര്യങ്ങളും കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് ഏഫോദ്, ഗ്രഹബിംബം. മഹാപുരോഹിതൻ ധരിച്ചിരുന്ന വിശുദ്ധ വസ്ത്രമായിരുന്നു ഏഫോദ്. ഗ്രഹബിംബം എന്നാൽ ചെറിയ ചെറിയ രൂപങ്ങൾ അന്ന് അവർ കൊണ്ടു നടന്നതായിരുന്നു. ഇവ കൈവശം ഇരുന്നാൽ ഭാഗ്യമുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കാലക്രമേണ അതിനെ ആരാധിക്കുവാനും ആരംഭിച്ചു. ഈ ഭാഗത്തിലൂടെ ദൈവം അവരോട് പറയുകയാണ്, എൻ്റെ ജനം ബിംബാരാധനയിൽ നിന്നും പിന്തിരിയുവാൻ പോകുന്നു എന്ന് മാത്രമല്ല, ബിംബങ്ങൾ എന്നൊന്ന് അവരുടെ കൈവശം ഉണ്ടാകുകയുമില്ല. ഇന്നത്തെ ഇസ്രായേലിൽ സത്യമായി തീർന്ന ഒരു വസ്തുത ഇതാണ്. ഇന്നവർ ബിംബങ്ങളെ ആരാധിക്കുന്നില്ല. അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിലും ബിംബാരാധനയിൽ നിന്നും പൂർണ്ണമായും മാറിയിട്ടുണ്ട്. 5 നാം കണ്ടത്, പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയെങ്കിലേക്കും വരും. അവർ മടങ്ങി വരുമ്പോൾ അതിപ്രകാരമായിരിക്കും. പിന്നത്തേത് എന്നതുകൊണ്ട് 2000 എന്നർത്ഥമാകുന്നില്ല. ആ തീയതി എന്നാണ് എന്നെനിക്കറിയില്ല ഈ പിന്നത്തേതെന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരും. തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കുമെന്ന് ഞാൻ വായിച്ചല്ലോ. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയെങ്കിലേക്കും വരും. നിങ്ങൾക്ക് അതിശയം തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ പോകുകയാണ്. 1948 ഇസ്രായേൽ ജനം ആ രാജ്യത്തേക്ക് മടങ്ങി വന്നു. ആ നടന്ന സംഭവങ്ങൾ തീർച്ചയായും ശ്രദ്ധേയം തന്നെ. പക്ഷേ അത് ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമല്ല. ഇവിടെ നാം വായിച്ച പ്രവചനം പറയുന്നത് അവർ ആ നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ അവർ ആത്മാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് തിരികെ വരുമെന്നാണ്. പക്ഷേ യഥാർത്ഥമായി ഇപ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് വന്നിട്ടുണ്ടോ? പ്രവചനങ്ങളെക്കുറിച്ച് അഗാധമായി പഠിക്കുന്ന എനിക്കറിയാവുന്ന രണ്ടു പേർ വിശ്വസിക്കുന്നത്, ഈ പ്രത്യേക പ്രവചനത്തിൻ്റെ യഥാർത്ഥ നിവർത്തീകരണം ഉണ്ടാകുന്നതിന് മുൻപ് ഇസ്രായേൽ വീണ്ടും അവരുടെ രാജ്യത്ത് നിന്നും വെളിയിൽ പോകേണ്ടി വരും എന്നാണ്. അവർ രാജ്യത്തേക്ക് തിരികെ വരുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്കും തിരികെ വരും. തീർച്ച ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് വന്നിട്ടില്ല എന്നതിന് അനേകം തെളിവുകളുണ്ട്. ഒരു രാഷ്ട്രമായി തീർന്നതിൻ്റെ 20-ാം വാർഷികം ഇസ്രായേൽ കൊണ്ടാടുമ്പോൾ, അതായത് 1968-ൽ, അവർ തങ്ങളുടേതായ ഒരു മുദ്രാവാക്യം അവതരിപ്പിച്ചത് ഇപ്രകാരമാണ്: ശാസ്ത്രം ഈ രാജ്യത്തിന് സമാധാനം നൽകും. പക്ഷേ തിരുവചനമാകുന്ന ബൈബിൾ വ്യക്തമായി പറയുന്നു, മശിഹായായിരിക്കും അവർക്ക് സമാധാനം നൽകുന്നതെന്ന്. ഇപ്പോൾ അവർ മശിഹായിലേക്കല്ല, ശാസ്ത്രത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആശ്രയിച്ച് അഭിവൃദ്ധിക്കു വേണ്ടി ആ ജനം ഇന്ന് പരിശ്രമിക്കുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന പലതിനും എതിരാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് തോന്നാമില്ലേ? ഏതായാലും ഈ വാക്യം, അതായത് ഹോശേയ 3:5, അതിനൊരു തെളിവാണ്. ദൈവവചനം മുഴുവനായി നാം മനസ്സിലാക്കുമ്പോൾ ഈ വാക്യം ഇവിടെയും അവിടെയും നോക്കുന്നതല്ല. മൊത്തമായി ഗ്രഹിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം ഇന്നത്തെ ഇസ്രായേലിൻ്റെ രാഷ്ട്രം സ്ഥാപിക്കൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമല്ല എന്നാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, പ്രതിവിധി എന്തെങ്കിലും കാണുമോ എന്ന് നോക്കാം. 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയെങ്കിലേക്കും വരുമെന്ന്. ഇവിടെ ഭാവികാലം എന്നതുകൊണ്ട് ഇനിയും വരുവാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഹോപദ്രവകാലത്ത് ആരംഭിച്ച് ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ സമയത്തുകൂടി 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. തൻ്റെ സ്വന്തം ഭവനത്തിലെ ഹൃദയഭേദകമായ അനുഭവത്തിൽ നിന്നും ഹോശേയ ഇപ്പോൾ തൻ്റെ ദേശത്തോട് സംസാരിക്കുവാൻ പോവുകയാണ്. തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന് എങ്ങനെ തോന്നുന്നുവെന്ന് ഹോശേയയ്ക്ക് ഇപ്പോൾ അറിയാം. ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു വിധത്തിൽ പൊതുവായ കാര്യങ്ങളായിരുന്നു. ദൈവം പറഞ്ഞു, അവർ പാപം ചെയ്തു, അവർ വേശ്യാവൃത്തി ചെയ്ത് എന്നോട് അവിശ്വസ്തരായി തീർന്നു. ഇപ്പോൾ ഇനിയും ദൈവം അവരെ കോടതിയിൽ കയറ്റുവാൻ പോവുകയാണ്. അവിടെ അവർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കുകയും ചെയ്യുവാൻ പോകുന്നു. 4-ാം അധ്യായത്തിലെ വിഷയം ഇസ്രായേൽ നിയമരാഹിത്യം, അസാൻമാർഗികത്വം, ദൈവവചനത്തോടുള്ള അജ്ഞത, ബിംബാരാധന എന്നിവയിൽ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു എന്നാണ്. ഈ അധ്യായത്തെ യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തോട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. അവിടെ പ്രവാചകനായ യെശയ്യാവ് തെക്കേ രാജ്യത്തോട് സംസാരിച്ച് ആ രാജ്യത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണങ്ങൾ അറിയിക്കുക എത്ര ചെയ്തിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇസ്രായേലിൻ്റെ അതേ പാപങ്ങൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെയും പാപങ്ങളായി കാണുവാൻ സാധിക്കുന്നതത്രേ എന്നാണ്. ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ദൈവം അവർക്ക് മോശയിക ന്യായപ്രമാണം നൽകിയെന്നതും സത്യമത്രേ. എന്നാൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഏതൊരു ദേശത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മാതൃകയാണ് ന്യായപ്രമാണം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ ഏതൊരു കുറ്റത്താൽ ദൈവം ന്യായം വിധിച്ച് അടിമകളാക്കി ശിക്ഷിച്ചുവോ അതേ പാപങ്ങളിൽ നമ്മുടെ ദേശവും കുറ്റക്കാരാണ്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങളിൽ ആരെങ്കിലും യോജിക്കില്ല എന്നെനിക്കറിയാം. എന്നാൽ സുഹൃത്തെ, അല്പം ഗൗരവമായി അത് അടുത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ താങ്കൾ തന്നെ സമ്മതിക്കും നമ്മുടെ ദേശത്തിൻ്റെ ഇന്നത്തെ പാപം കൂടുതൽ ഗൗരവമേറിയതെന്ന്. നാം ഒരുപക്ഷെ ഹോശേയയുടെ പുസ്തകം വായിച്ചിട്ട് ഇസ്രായേലിൻ്റെ നേരെ വിരൽ ചൂണ്ടി ഇപ്രകാരം പറഞ്ഞേക്കാം, ഈ ജനം ദൈവത്തിൽ നിന്നും തിരിഞ്ഞുപോയത് എത്ര ലജ്ജാവഹം. എന്നാൽ നാം നോക്കി നമ്മുടെ ഇന്നത്തെ സ്ഥിതി ആ ജനത്തെക്കാൾ മോശമല്ല എന്നത് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനെ നോക്കി അവർക്ക് തന്നെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന വസ്തുത അവരോട് പറയുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. ഇവിടെ ദൈവം 3 കാര്യങ്ങൾ പറയുന്നു. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. അവർ അന്യ ആരാധനകളിൽ പോയി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ. ദയാതൽപരരാകുവാൻ ദൈവം അവരെ ഉപദേശിച്ചെങ്കിൽ തന്നെ അവർ ഒട്ടും ദയ കാണിക്കാത്തവരായിത്തീർന്നു. ലേവ്യപുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദൈവം അവരോട് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പൊറുക്കുകയും അരുത്, അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ വിധത്തിലാണ് ഞാൻ ദരിദ്രരെ കരുതുന്നത്, അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ നീയും ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട്? കാരണം ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനായ ദൈവവും ആകുന്നു. ആ ജനം ഇത് മറന്നു കളഞ്ഞിരുന്നു, ദേശത്ത് ദൈവത്തെക്കുറിച്ച് അറിവേ ഉണ്ടായിരുന്നില്ല, അവർ ഒട്ടും ദയയും ഇല്ലാത്തവരായിത്തീർന്നു. ഇന്നും വളരെയേറെ മതവും ഭക്തിയും ഒക്കെ കാണാവുന്നതാണ്, എന്നാൽ യഥാർത്ഥ ദൈവ പരിജ്ഞാനം അല്പം പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുമല്ലോ. ആ ജനം ചെയ്തത് എന്തായിരുന്നുവെന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. രണ്ടാം വാക്യം, അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പാപങ്ങളിലും അവർ 10 കൽപ്പനകൾ ലംഘിക്കുകയായിരുന്നു. 10 കൽപ്പനകൾ നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണാവുന്നതാണല്ലോ. 20-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. ഈ ജനം ചെയ്തിരുന്നതെല്ലാം അവരുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ആയിരുന്നു. രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. വളരെ സൂക്ഷിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ പോവുകയാണ്, വളരെ ശ്രദ്ധയോടെ നിങ്ങളത് മനസ്സിലാക്കിയാലും. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 കൽപ്പനകൾ മോശയിക ന്യായപ്രമാണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നുവെങ്കിൽ തന്നെ ദൈവം തൻ്റെ ഹിതം അതിലൂടെ വെളിപ്പെടുത്തി. ഇന്ന് സഭ രക്ഷയ്ക്കുള്ള മാർഗമായോ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതിനുള്ള വഴിയായോ 10 കൽപ്പനകൾക്ക് കീഴിലല്ല. എന്നാൽ അവ നമുക്ക് ലംഘിക്കാമെന്ന് അതിനർത്ഥമില്ല. പിന്നെയോ, ദൈവം നമ്മെ അതിലൊക്കെ ഉന്നതമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് വിളിക്കുകയും അങ്ങനെ ജീവിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ സഹായിക്കുകയും ചെയ്തു വരുന്നു. എന്തായിരുന്നാൽ തന്നെ ദൈവം 10 കൽപ്പനകളിലൂടെ തൻ്റെ ഹിതത്തെ കാണിച്ചു. അങ്ങനെ കാണിച്ചു തന്നതിനാൽ അവ എല്ലാം എല്ലാ രാജ്യത്തിൻ്റെയും നിയമ സംഹിതകൾക്കൊരു മാതൃകയായി തീർന്നിരിക്കുന്നു. നോക്കണേ, ദൈവം തിരഞ്ഞെടുക്കുകയും ഇടപെടുകയും ചെയ്ത ഇസ്രായേൽ രാഷ്ട്രം ലോകത്തിലുള്ള മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയായി നിലകൊള്ളുന്നു. ഈ നിയമങ്ങൾ, ന്യായപ്രമാണമെല്ലാം ആ ദേശങ്ങൾക്കുമുള്ള നിയമങ്ങളായി പരിണമിച്ചു. ദൈവം പറഞ്ഞു കുല ചെയ്യരുതെന്ന്, വ്യഭിചാരം ചെയ്യരുത്, അതുപോലെ മറ്റു കാര്യങ്ങളും ദൈവം വചനത്തിൽ പറഞ്ഞിട്ട് അവ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മദ്യപാനത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു, സ്വവർഗ ഭോഗത്തെ അവിടുന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇവയെ കുറ്റപ്പെടുത്തുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ ശക്തമായതുമാണ്. ദൈവം പറയുന്നു, ഇതുപോലെയുള്ള പാപങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയും സമൂഹവും ദൈവത്താൽ കൈവിടപ്പെട്ട സ്ഥിതിയിൽ ആകുമെന്ന്. ഈ പാപങ്ങളിൽ മുഴുകിയിരുന്നതിനാൽ ദൈവം ഇസ്രായേലിനെ പ്രവാസത്തിൽ അയച്ച് ശിക്ഷിക്കുകയുണ്ടായി. അവരെ ദൈവം അടിമകളാക്കി അന്യദേശത്തേക്ക് അയച്ചു. ഇന്ന് നമ്മുടെയും കുറ്റം ഇതുതന്നെയല്ലേ? അതെ, നമ്മുടെ സമൂഹത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും പള്ളികളും മറ്റ് ആരാധനാ സ്ഥലങ്ങളും ഉണ്ട്, അത് വാസ്തവം തന്നെ. ഞായറാഴ്ച ആരാധനയുടെ ശബ്ദം അതിദൂരം കേൾക്കുന്നുമുണ്ട്. എന്നാൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർ എത്രയുണ്ട്? ആരാധനയ്ക്ക് പോയതുകൊണ്ട് ദൈവവചനം പഠിക്കുന്നവരും എത്ര ചുരുക്കമില്ലേ? ജനങ്ങൾക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവവചനം അറിയില്ല എന്ന അറിവും മനുഷ്യനില്ല. പ്രവാചകന്റെ സമയത്തെ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രശ്നമായിരുന്നു മദ്യപാനം. ഇന്നത്തെ പ്രശ്നവും അതുതന്നെയല്ലേ? എവിടെല്ലാം എത്രയേറെ വിഷമദ്യ ദുരന്തം ഉണ്ടായാലും മനുഷ്യർ പഠിക്കില്ല. ഈ ദുഷിച്ച പ്രവണതയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ ഇന്ന് ആരുമില്ല. ശബ്ദമുയർത്തുന്ന ചിലർ ഉണ്ടായാൽ തന്നെ മനുഷ്യന്റെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നവർക്ക് പണവും സ്വാധീനവും ഉള്ളതിനാൽ മിണ്ടുന്നവർ മണ്ടന്മാരാകുന്ന അവസ്ഥയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മദ്യത്തിന് അടിമയായി ജീവിക്കുന്നു. ഇത് കുടുംബങ്ങളെ തകർക്കുന്നു, സമൂഹത്തെ തകർക്കുന്നു. ഇന്ന് ക്രിസ്തീയ പ്രസംഗ പീഠങ്ങൾ ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ ദേശം ഭയാനകമായ അസാൻമാർഗികത്വത്തിൽ മുഴുകി 10 കൽപ്പനകൾ ലംഘിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും നാം അങ്ങനെ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതരുത്. ഒരു നല്ല പങ്ക് റോഡ് അപകടങ്ങൾക്ക് കാരണം ഈ മദ്യപാനമല്ലേ? ആരെങ്കിലും എതിർത്തത് കൊണ്ടോ മദ്യനിരോധനം നടപ്പിലാക്കിയത് കൊണ്ടോ മദ്യപന്മാരുടെ എണ്ണം കുറയണമെന്നില്ല. മനുഷ്യന്റെ മനസ്സിനാണ് മാറ്റമുണ്ടാകേണ്ടത്. പലരും വാദിക്കുന്നത് കേട്ടിട്ടില്ലേ, മദ്യപാനം എന്നത് പാപമല്ല മറിച്ചൊരു രോഗമാണെന്ന്. അതിന് ഒരു മെഡിക്കൽ ഡോക്ടർ നൽകിയ മറുപടി രസകരമാണ്. മദ്യപാനം ഒരു രോഗമാകുന്നുവെങ്കിൽ, ഒന്ന്, മനസ്സിൻ്റെ സമ്മതത്താൽ ഒരു വ്യക്തിക്ക് പിടിക്കപ്പെടുന്ന ഒരേ ഒരു രോഗം ഇതത്രേ. ഒരു സ്വഭാവമായി രൂപാന്തരപ്പെടുന്ന ഒരേ ഒരു രോഗം ഇത് മാത്രമാണ്. മദ്യപാനം ഒരു രോഗമെങ്കിൽ ഒരു കുപ്പിയിൽ ലഭിക്കുന്നതായ ഒരേ ഒരു രോഗം ഇത് മാത്രമാണ്. മദ്യപാനം ഒരു രോഗമെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബകലഹമുണ്ടാക്കുന്ന ഒരേ ഒരു രോഗം ഇതാണ്. കുറ്റകൃത്യങ്ങളും മൃഗീയത്വവും അഴിച്ചുവിടുന്ന ഒരേ ഒരു രോഗം. ആയിരക്കണക്കിന് വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്ന ഒരേ ഒരു രോഗം. ലൈസൻസ് നൽകി വിൽക്കപ്പെടുന്ന ഒരേ ഒരു രോഗം. മദ്യപാനം ഒരു രോഗമാകുന്നുവെങ്കിൽ പലചരക്ക് കടകളിലും മുറുക്കാൻ കടകളിലും ഹോട്ടലുകളിലും മറ്റും വിൽക്കപ്പെടുന്ന ഒരേ ഒരു രോഗം ഇതാണ്. മദ്യപാനം ഒരു രോഗമെങ്കിൽ സർക്കാർ നികുതി വാങ്ങുന്ന ഒരേ ഒരു രോഗം ഇതാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയാതെ നമ്മുടെ കണ്ണ് കുരുടായി പോയല്ലോ കഷ്ടം. കാരണം ഇതിനേക്കാൾ ആദായമുള്ള മറ്റെന്താണുള്ളത്? കട്ട് വിൽക്കുന്നവനും അനുമതിയോടെ വിൽക്കുന്നവനും ആദായമില്ലേ? ഇന്ന് ഏതൊരു തിന്മയ്ക്കും ആധുനിക സംസ്കാരം എന്നൊരു ഓമനപ്പേര് കൊടുത്ത് എന്തുമാകാമല്ലോ. ഇതൊന്നും ആധുനികം അല്ല സുഹൃത്തെ, അല്ല. BC 700 ഇസ്രായേൽ ചെയ്തിരുന്ന തെറ്റ് ഇതായിരുന്നു. അവർ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം ലംഘിക്കുകയായിരുന്നു. അതിനാൽ ദൈവം അവരെ കുറ്റം വിധിച്ചു. ഇന്ന് സ്വവർഗഭോഗം ഒരു സാധാരണ കാര്യമായി കണ്ട് സമൂഹത്തിൽ അംഗീകാരം നേടുവാൻ എത്രയെത്ര പ്രമുഖന്മാർ ശ്രമിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സൊദോം ഗൊമോറയിൽ കണ്ടത് ഈ പാപമായിരുന്നു. അതിനാൽ ദൈവം ആ ജനത്തെ നശിപ്പിച്ചു, ഉന്മൂലനാശം ചെയ്തു. ഈ വക വൈകൃതങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിടില്ല എന്ന് നാം മറക്കരുത്. സ്വവർഗഭോഗികൾ പാപികൾ അല്ലെന്ന് വാദിക്കുന്ന അനേകം ആധുനിക വേദശാസ്ത്രജ്ഞന്മാർ ഇന്നുണ്ട്. എന്നാൽ ക്രിസ്തു ഈ കൂട്ടരോട് പറയുന്നത് നീ വീണ്ടും ജനിക്കണമെന്നത്രേ. യോഹന്നാന്റെ സുവിശേഷം 3:7 താങ്കളെ ഈ പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ അവന് കഴിയും സുഹൃത്തെ. അവന് മാത്രമേ അത് കഴിയൂ എന്ന കാര്യം ഓർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഏതൊരു പാപത്തിനാകുന്നു അടിമപ്പെട്ടിരിക്കുന്നത്? ആ പാപത്തിൽ നിന്നും താങ്കളെ രക്ഷിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ക്രിസ്തുവിങ്കിലേക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. കർത്താവെ, എന്നെ കൊണ്ട് തന്നെ ഈ പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല, ഞാൻ പരിശ്രമിച്ച് പരിശ്രമിച്ച് മടുത്തു, അവിടെ നിന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നാം നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മെ അക്കാര്യത്തിൽ സഹായിപ്പാൻ കർത്താവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും പാപത്തിലേക്ക് പോകുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞിട്ട് നാം പാപം നമ്മെ പിടിക്കുവാൻ വരുമ്പോൾ, അത് നമുക്ക് പരീക്ഷ കൊണ്ടുവരുമ്പോൾ നാം കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിക്കണം. കർത്താവെ, ഈ പരീക്ഷയിൽ ഞാൻ വീണു പോകാതിരിപ്പാൻ അവിടെ നിന്നെ സഹായിക്കണമേ. അങ്ങനെ നാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവമാകുന്നു നമുക്ക് ഈ വക പാപങ്ങളിൽ നിന്നുള്ള വിജയം തരുന്നത്. ഓരോ പ്രാവശ്യവും പാപം ചെയ്തിട്ട് നാം എന്തുമാത്രം ദുഃഖിക്കുന്നു. ശേ, അങ്ങനെ വേണ്ടായിരുന്നു. ശേ, ഞാൻ എന്തുകൊണ്ടാണ് അതിലേക്ക് വീണ്ടും പോയത്? ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും എത്രമാത്രം ദോഷം വരുത്തുന്നതാണ്. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ എന്തുമാത്രം വേദനിപ്പിക്കുന്നു. നാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, പക്ഷേ വീണ്ടും അതേ പാപത്തിലേക്ക് നാം പരീക്ഷിക്കപ്പെട്ട് വീണുപോകുന്നു. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം, കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ആ പ്രതിഷ്ഠ, ആ സമർപ്പണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. അവനത് മാനിക്കും തീർച്ചയായും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? മദ്യപാനത്തിൽ നിന്ന്, മറ്റാരും അറിയാത്ത രഹസ്യ പാപങ്ങളിൽ നിന്ന്. തീർച്ചയായും അങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കുമ്പോൾ ജീവിതം എത്രമാത്രം ഫലപ്രദമാകുമെന്ന്, ജീവിതം എത്രമാത്രം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമെന്ന് താങ്കൾ തന്നെ കണ്ട് ദൈവത്തെ മഹത്വപ്പെട്ടു. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ?